ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. റിൽക്കയുടെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഏറ്റവും ദിവ്യമായ സാന്ത്വനം മനുഷ്യനുള്ളിൽ തന്നെയുണ്ട് എന്നതിൽ സംശയമില്ല. ഒരു ദൈവം നൽകുന്ന സാന്ത്വനങ്ങൾ വച്ച് എന്തു ചെയ്യണമെന്ന് നമുക്ക് അറിവുണ്ടാകണം എന്നില്ലല്ലോ. കണ്ണുകൾ ഒന്നുകൂടി തുറന്നു നോക്കുകയേ വേണ്ടൂ, കാതുകൾ ഒന്നുകൂടി കോർപ്പിക്കുകയേ വേണ്ടൂ, ഒരു പഴത്തിന്റെ രുചിയും മണവും മുഴുവനായി നമ്മിലേക്ക് കടക്കാൻ, കൂടുതൽ വാസന സഹിക്കാൻ നമുക്ക് പ്രാപ്തരാവാൻ, അന്യോന്യം സ്പർശിച്ച് വിസ്മൃതിയുടെ ആഴം കുറയ്ക്കാൻ നമുക്കേറ്റവും സമീപസ്ഥമായ അനുഭവങ്ങളിൽ നിന്ന് സാന്ത്വനങ്ങൾ സ്വീകരിക്കാൻ, അവ നമ്മുടെ അടിയിളക്കുന്ന ഏത് യാതനയേക്കാളും ഹൃദയസ്പർശിയാവും, പ്രധാനവും യഥാർത്ഥവുമായിരിക്കുകയും ചെയ്യും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മനുഷ്യർ പരസ്പരം അറിയുക എന്ന് തന്നെയാണ് റിൽക്കെ പറഞ്ഞത്. എങ്കിൽ മാത്രമേ മനുഷ്യനുള്ളിൽ തന്നെയുള്ള ഏറ്റവും ദിവ്യമായ സാന്ത്വനം പുറത്തുവരികയുള്ളൂ. തൊട്ടുതൊട്ടിരിക്കുന്ന മനുഷ്യർ തമ്മിൽ ഈ സാന്ത്വനം കൈമാറാൻ ശ്രമിച്ചാൽ തീരുന്നതേയുള്ളൂ എല്ലാ യാതനയും. എന്നാൽ തൊട്ടുതൊട്ടിരിക്കാൻ നമുക്ക് തടസ്സമായി തീർന്നത് ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് മതം. അതിന്റെ പേരിലാണ് മനുഷ്യൻ ഇന്നലകളിൽ കലഹിച്ചത്, ഇന്ന് കലഹിക്കുന്നത്, നാളെ കലഹിക്കാൻ പോകുന്നതും. അതിന്റെ പേരിലാണ് മതേതരത്വ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നു എന്ന് കടലാസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ രാജ്യത്തും കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ഏറെ ഭയപ്പെടുത്തിയതാണ് അയോധ്യ ഭൂമി തർക്കം, 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ തുടങ്ങിയ ഒരു വലിയ തർക്കം. 1528 നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന ബാബറി മസ്ജിദ് രാമജന്മഭൂമിയാണെന്ന അവകാശവാദം ഉയരുന്നത് 1850 1885 ജനുവരി 29 തർക്കം ആദ്യമായി കോടതി കയറി. മഹന്ത് രഘുബർദാസ് തർക്കഭൂമിയിൽ ക്ഷേത്രം പണിയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഫൈസാബാദ് സബ് കോടതി തള്ളി. ഇതിനെതിരെ നൽകിയ അപ്പീലുകൾ 1886 മാർച്ച് 18 ജില്ലാ കോടതിയും നവംബർ 1 ജുഡീഷ്യൽ കമ്മീഷണറും തള്ളിയതോടെ ബ്രിട്ടീഷ് കാലത്തെ നിയമ പോരാട്ടം അവസാനിച്ചു. പിന്നീട് 1949 ഓഗസ്റ്റ് 22 പള്ളിയിൽ രാമവിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടു. 1949 ഡിസംബർ 29 തർക്കഭൂമി ജില്ലാ മജിസ്ട്രേറ്റ് ജപ്തി ചെയ്തു. ഇതിനെതിരെ 1950 ജനുവരി 16 ഗോപാൽ സിംഗ് വിഷാരദെന്ന ശ്രീരാമഭക്തൻ ഫൈസാബാദ് കോടതിയിൽ ഹർജി നൽകി. അയോധ്യ തർക്കത്തിൽ സ്വതന്ത്ര ഇന്ത്യയിലെ നിയമ പോരാട്ടം ഇവിടെ തുടങ്ങുന്നു. 1959 സുന്നി വഖഫ് ബോർഡും 1961 നിർമോഹി അഖാഡയും ഹർജി നൽകി. 1986 ജനുവരി 31 പള്ളി ഹിന്ദുക്കൾക്കായി തുറന്നുകൊടുക്കാൻ ഫൈസാബാദ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ്. തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ അവസാനിച്ചത് 92 ഡിസംബർ 6 ബാബറി മസ്ജിദിന്റെ തകർക്കലിലാണ്. 93 ജനുവരി 7 തർക്കഭൂമി ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാർ നിയമമുണ്ടാക്കി. തർക്കഭൂമിയുടെ കാര്യത്തിൽ തീർപ്പുണ്ടാക്കാൻ സുപ്രീംകോടതിക്ക് രാഷ്ട്രപതിയുടെ റഫറൻസും. 1994 ഒക്ടോബർ 24 റഫറൻസിന് മറുപടി നൽകാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി വിധി. വിഷയം അലഹബാദ് ഹൈക്കോടതിയിലേക്ക്. 2010 സെപ്റ്റംബർ 30 തർക്കഭൂമി 3 വിഭജിക്കാൻ ഹൈക്കോടതി വിധി വന്നു. 2010 മെയ് 9 വിധിക്ക് സുപ്രീംകോടതി സ്റ്റേ. 2019 ജനുവരി 8 ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലുകൾ ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടു. 2019 മാർച്ച് 8 സമവായ ചർച്ചയ്ക്ക് സുപ്രീംകോടതി ഉത്തരവിട്ടു. ചർച്ച പരാജയപ്പെട്ടതോടെ 2019 ഓഗസ്റ്റ് 6 ഭരണഘടന സുപ്രീംകോടതിയിൽ അന്തിമവാദം. 2019 ഒക്ടോബർ 16 40 വാദത്തിന് ശേഷം ഹർജികൾ വിധി പറയാൻ മാറ്റി. ഒടുവിൽ 2019 നവംബർ 9 സുപ്രീംകോടതിയുടെ ചരിത്ര വിധി വന്നു. അതായത്, അയോധ്യയിലെ തർക്കഭൂമി ഹിന്ദുക്കൾക്ക് നൽകണം, ക്ഷേത്രം പണിയാനായി ഭൂമി കേന്ദ്ര സർക്കാർ ട്രസ്റ്റിന് കൈമാറണം, പള്ളി പണിയാനായി സുന്നി വഖഫ് ബോർഡിന് 5 ഏക്കർ ഭൂമി നൽകണം, മുസ്ലീങ്ങൾക്ക് ഭൂമി നൽകേണ്ടത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ. സുപ്രീംകോടതി കൃത്യമായി പറയുന്നുണ്ട്, നിയമവാഴ്ചയുള്ള ഒരു മതേതര രാജ്യത്ത് അനുവദിക്കാനാവാത്തതാണ് ബാബറി മസ്ജിദ് തകർത്ത നടപടിയെന്ന്. ആ തെറ്റിനുള്ള പരിഹാരമെന്ന നിലയിൽ കൂടിയാണ് അയോധ്യയിൽ പള്ളി പണിയാൻ മുസ്ലീങ്ങൾക്ക് 5 ഏക്കർ ഭൂമി നൽകാൻ നിർദ്ദേശിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി എഴുതിയ വിധിന്യായത്തിൽ പറയുന്നു. എല്ലാ മതങ്ങളെയും തുല്യതയോടെയാണ് ഭരണഘടന കണക്കാക്കുന്നത്. സഹിഷ്ണുതയും സഹവർത്തിത്വവുമാണ് രാജ്യത്തിന്റെയും ജനതയുടെയും മതേതര സ്വഭാവം നിലനിർത്തുന്നത്. അയോധ്യയിലെ പള്ളി മുസ്ലീങ്ങൾ ഉപേക്ഷിച്ചതല്ല. 1949 ഡിസംബർ 22 ഭാഗികമായും 92 ഡിസംബർ 6 പൂർണ്ണമായും അത് നശിപ്പിക്കപ്പെടുകയായിരുന്നു എന്നും കോടതി വിധിയിൽ. ഒരിക്കൽ സംഭവിച്ച തെറ്റിന് പരിഹാരം കാണുക എന്നത് ഭരണഘടനയുടെ 142 അനുച്ഛേദപ്രകാരം കോടതിയിൽ നിക്ഷിപ്തമായ ചുമതലയാണ് എന്നും വിധിയിൽ പറയുന്നു. ഈ വിധി വന്ന ശേഷം സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഹിന്ദു മുസ്ലിം ഐക്യത്തെ വിളംബരം ചെയ്യുന്ന അനേകം പോസ്റ്റുകൾ പ്രചരിക്കുകയും അത് പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ സമീപത്തിരിക്കുന്ന മനുഷ്യനെ തിരിച്ചറിയാൻ സോഷ്യൽ മീഡിയകളിലെ പോസ്റ്റ് കൊണ്ട് സാധിക്കില്ല. അതിന് കണ്ണു തുറന്ന് കാണുകയും ചെവി തുറന്ന് കേൾക്കുകയും വേണം. അരുതാത്ത വ്യാഖ്യാനങ്ങൾ അപകടമാണ്. മതത്തിൽ അതിരു കവിയല്ലേ എന്നാണ് മിക്ക മതഗ്രന്ഥങ്ങളും പറയുന്നത്. അറ്റത്തേക്ക് പോകുമ്പോൾ അപകടമാണ്, അത് മലമുകളിലാണെങ്കിലും മതത്തിലാണെങ്കിലും.